السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمان يرايا سهودرنغلي سهودريماري അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അൽ അസ്മാഉൽ ഹുസ്ന, അവയുടെ വിശദീകരണം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ മസ്ജിദിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഏതൊരു റബ്ബിൻ്റെ നാമങ്ങൾ പഠിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടിയാണോ നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്? ആ റബ്ബ് ഒരുക്കിവെച്ച സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ണിറയെ കാണാൻ കഴിയുന്ന അവന്റെ മുഅ്മിനീങ്ങളായ ദാസന്മാരിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അന്ന് അവസാനം നമ്മൾ പറഞ്ഞിരുന്നു, അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന, അത് മനഃപ്പാഠമാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഒരു കൊച്ചു കവിത, ഒരു ചെറിയ കവിത, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ഈ ദർസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് അന്ന് പറഞ്ഞിരുന്നു. ആ കവിത നിങ്ങളിൽ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇതിൽ വളരെ കുറഞ്ഞ വരികൾ മാത്രമാണുള്ളത്, 20 വരികളോ മറ്റോ ആണുള്ളത്. അത് തന്നെ ഒരു വരി രണ്ടും മൂന്നും ദർസുകൾ കൊണ്ടായിരിക്കും നമ്മൾ വിശദീകരിക്കുക. കാരണം ഒരൊറ്റ വരിയിൽ തന്നെ ഒന്നിലധികം അള്ളാഹുവിന്റെ പേരുകളുണ്ട്. അപ്പൊ ഒരു വരി പഠിക്കാൻ തന്നെ രണ്ടും മൂന്നും ആഴ്ചയുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ ഇത് പഠിച്ചാൽ, ഇത് കാണാതെ പഠിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ 99 നാമങ്ങളും അതും അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്ന നാമങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ നമുക്ക് സഹായകമാകുന്ന രൂപത്തിലാണ് ഈ കവിതയുള്ളത്. അള്ളാഹുവിന്റെ ചില പേരുകൾ അടുത്തടുത്ത് നിൽക്കുന്ന വിശേഷണങ്ങൾ അറിയിക്കുന്ന പേരുകളാണ്. ഉദാഹരണത്തിന് അർറഹ്മാൻ, അർറഹീം, രണ്ടും അള്ളാഹു റഹ്മത്തുള്ളവനാണ് എന്ന് അറിയിക്കുന്ന നാമങ്ങളാണ്. അൽ ഗഫൂർ, അൽ ഗഫാർ, രണ്ടും അള്ളാഹു മഗ്ഫിറത്ത് ഉള്ളവനാണ് എന്ന് അറിയിക്കുന്ന, ധാരാളമായി പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് അറിയിക്കുന്ന നാമമാണ്. അപ്പൊ ഇങ്ങനെ ഒരേ അർത്ഥത്തിൽ വരാവുന്ന നാമങ്ങൾ അടുത്തടുത്തായി നല്ല രൂപത്തിൽ പഠിക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് ഈ ചെറിയ കവിത. ഇത് കുട്ടികൾക്ക് വേണ്ടി ഒരു ഷെയ്ഖ് രചിച്ച ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഒരു സ്ത്രീ, അവർ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അൽ ഖവാഇദുൽ മുസ്ല ഫി അസ്മാഇല്ലാഹി വസിഫാതിഹിൽ ഉലാ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം എടുത്തുകൊടുത്ത 99 നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേതായി ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട 99 നാമങ്ങൾ. ആ 99 നാമങ്ങൾ അവ മാത്രമാണ് ഈ കവിതയിലുള്ളത്. ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളായി വന്ന 99 നാമങ്ങളാണ് ഈ കവിതയിലുള്ളത്. ഈ കവിതകൾ ഏത് പുസ്തകത്തിലുള്ളതാണ്? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അൽ ഖവാഇദുൽ മുസ്ല എന്ന അള്ളാഹുവിന്റെ നാമങ്ങളുടെ വിഷയത്തിൽ പഠിക്കേണ്ട അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം എടുത്തുകൊടുത്ത നാമങ്ങളാണ് ഇവ. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഈ 99 നാമങ്ങൾ അത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം സ്ഥിരപ്പെടുത്തിയ നാമങ്ങളാണ്. സലഫി പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഒരു ഷെയ്ഖ് പറഞ്ഞ അദ്ദേഹം തിരഞ്ഞെടുത്ത നാമങ്ങളാണിത്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്? അള്ളാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ, ഗ്രഹിച്ചാൽ, അത് പ്രാവർത്തികമാക്കിയാൽ, ജീവിതത്തിൽ അതിന്റെ സ്വാധീനമുണ്ടായാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ 99 നാമങ്ങളുണ്ടല്ലോ. റസൂലുള്ളാഹിയുടെ ഹദീസിൽ വന്ന ഇന്ന ലില്ലാഹി തിസ്അ വ തിസ്ഈന അസ്മാ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖല അൽ ജന്ന, ആരെങ്കിലും അത് ഗ്രഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ 99 നാമങ്ങളുണ്ടല്ലോ. ആ 99 നാമങ്ങൾ ഏതാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിനുള്ള കാരണം എന്താണ്? ചില നാമങ്ങൾ സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകൾ, ആ ഹദീസിന്റെ സനദുകളിലും മറ്റും ചിലപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായേക്കാം. ഒരു ഷെയ്ഖ് പറയും ഈ ഹദീസ് സഹീഹാൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഇത് 99 നാമങ്ങളിൽ പെടുന്ന നാമമായിരിക്കും. മറ്റൊരാൾ ചിലപ്പോൾ പറഞ്ഞേക്കാം ഈ ഹദീസ് സഹീഹായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചില നാമങ്ങളുടെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ചില നാമങ്ങൾ അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണോ ഇന്ന ഇന്ന നാമങ്ങൾ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ്? ആ നാമങ്ങൾ വന്ന ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ ചിലപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. ഈ പറയുന്ന 99 നാമങ്ങൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം തിരഞ്ഞെടുത്ത ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അദ്ദേഹം സ്ഥിരപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയ നാമങ്ങളാണ്. അദ്ദേഹം സലഫി പണ്ഡിതനാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ, അതിൽ ബഹുഭൂരിപക്ഷവും രണ്ടോ മൂന്നോ നാമങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അതിൽ ബഹുഭൂരിപക്ഷം നാമങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളില്ല, വളരെ കുറഞ്ഞ നാമങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് ഈ നാമങ്ങൾ പഠിക്കാൻ എളുപ്പമുള്ള രൂപത്തിലുള്ള ഒരു കവിതയാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ 4 വരികൾ ഈ കവിതയുടെ ഒരു ആമുഖമാണ്. അത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു അവസാനിപ്പിക്കും. മന്ദൂമത്തുൻ ഫി അസ്മാഇല്ലാഹിൽ ഹുസ്ന, മന്ദൂമനൻ ഒരു കവിത. ഫി അസ്മാഇല്ലാഹിൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്തമമായ അതിമഹത്തരമായ നാമങ്ങൾ, അവയുടെ വിഷയത്തിലുള്ള ഒരു കവിത. അതാണ് ഈ കവിതയുടെ തലക്കെട്ട്. അൽഹംദുലില്ലാഹിൽ അലിയിൽ ഹയ്യി ثم صلاته على النبي. الحمد لله. الحمد لله എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അവൻ എങ്ങനെയുള്ളവനാണ്? അൽ അലി, അത്യുന്നതനാണ്. അത് അല്ലാഹുവിന്റെ നാമമാണ്. ഇൻഷാല്ലാഹിന്റെ വിശദീകരണം പിന്നെ അത് പറയുന്ന സമയത്ത് കൂടുതൽ പറയാം. അൽ ഹയ്യ്, ഹയ്യും അല്ലാഹുവിന്റെ നാമം തന്നെയാണ്. ثم صلاته على النبي, ശേഷം ആദ്യം അള്ളാഹുവിന് ഹംദ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു സുമ്മ, പിന്നീട്, സ്വലാത്തുഹു ഐ സ്വലാത്തുല്ലാഹ്, അള്ളാഹുവിന്റെ സ്വലാത്തു ഉണ്ടാകട്ടെ, അലൻ നബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമേൽ അള്ളാഹുവിന്റെ സ്വലാത്തു ഉണ്ടാകട്ടെ. റസൂലുള്ളാഹിന്റെ മേൽ അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലക്കുകളുടെ അരികിൽ, ഉന്നതന്മാരായ മലക്കുകളുടെ അരികിൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്മരിക്കുകയും പുകഴ്ത്തുകയും അവിടുത്തേക്ക് അനുഗ്രഹങ്ങളും റഹ്മത്തുകളും കാരുണ്യവും കൂടുതലായി അധികരിപ്പിച്ചു നൽകുകയും ചെയ്യട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ثم صلاته على النبي اللهم الحمد പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറയാം ثم صلاته على النبي പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്കുമേൽ അല്ലാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാകട്ടെ, അതാണ് ഒന്നാമത്തെ വരി. വബഅദു ദി അസ്മാഉ ദിൽ വബഅദു ദി അസ്മാഉ ദിൽ ജലാല നദംതുഹാ ഫീ ഹാദിഹിൽ മഖാല. വബഅദു വബഅദ് എന്നത് അമ്മാ ബഅദ് എന്ന് നമ്മൾ പറയാറില്ലേ ഖുതുബയിൽ, കേൾക്കാറുണ്ടല്ലോ നിങ്ങൾ. ഒരു ആമുഖം പറഞ്ഞാൽ ഇതാ, ഇനി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പറയുന്ന വാക്കാണ്. ആ ഇനി നമ്മൾക്ക് പറയാം, ഇംഗ്ലീഷിൽ പറയും ബൈ ദ വേ നൈ, അതേപോലെ വബഅദു. ആ ഇനി കാര്യത്തിലേക്ക് കടക്കാം. വബഅദു ശേഷം പറയട്ടെ, വബഅദു ദി അസ്മാഉ ദിൽ ജലാല. ദി എന്ന് പറഞ്ഞാൽ ഇതാ ഇത്, ഹാദിഹി എന്നുള്ളത് പോലെ പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് അസ്മാഉ, ഇവ പേരുകളാണ്, നാമങ്ങളാണ്. ദിൽ ജലാല, ജലാലത്തുള്ളവനായ, മഹത്വമുള്ളവനായ, പ്രതാപമുള്ളവനായ അള്ളാഹുവിന്റെ പേരുകളാണ് ഇനി പറയുന്നത്. അതാണ് ദി അസ്മാ ദിൽ ജലാല എന്നതിന്റെ അർത്ഥം. ഇനി പറയുന്നത് മഹത്വമുള്ളവനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളാണ്. അവ ഞാൻ കവിതയായി രചിച്ചിരിക്കുന്നു. നവം എന്ന് പറഞ്ഞ കവിത, നസർ എന്ന് പറഞ്ഞാല് ഗദ്യം, പാരഗ്രാഫ് പോലെ എഴുതുന്നെ, അതിന് നസർ എന്ന് പറയും അറബിയിൽ. കവിതക്ക് പറയും നവം. നവം തുഹ, ഞാനതൊരു കവിതയായി രചിച്ചിരിക്കുന്നു. എന്ത്? അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ പേരുകൾ ഞാൻ ഇതാ ഒരു കവിതയായി രചിച്ചിരിക്കുന്നു. ഫീ ഹാദിഹിൽ മഖാല, ഈ മഖാലയിൽ, മഖാല എന്നാണ് ഈ കവിതയാണ് ഇവിടെ ഉദ്ദേശം, ഈ ലേഖനത്തിൽ അല്ലെങ്കിൽ ഈ എഴുത്തിൽ, ഞാനിവിടെ ഈ എഴുതിയിട്ടുള്ള ഈ എഴുത്തിൽ അല്ലെങ്കിൽ ഈ ലേഖനത്തിൽ അല്ലെങ്കിൽ ഈ കവിതയിൽ ഇതാ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പേരുകൾ ഒരു കവിതയായി രചിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ബിഹിഫ്ളിഹ ഊസീകും യാ അബ്നാഇ വബിദ്ദുആ ബിഹാ വലിൽതിജാഇ ബിഹിഫ്ളിഹ. എന്തിനാണ് ഞാൻ ഈ കവിത രചിച്ചിരിക്കുന്നത്? ആ കാരണമാണ് ഇനി പറയുന്നത്, ബിഹിഫ്ളിഹ, ഈ നാമങ്ങൾ ഹിഫ്ളാക്കുവാൻ, അവ മനഃപ്പാടമാക്കുവാൻ, ഊസീക്കും, ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. കവിത എഴുതിയാൽ പറയാം ഇത് കുട്ടികൾക്ക് വേണ്ടി, മദ്രസയിലെ കുട്ടികൾക്ക് വേണ്ടി രചിച്ച കവിതയാണ്. അപ്പൊ കുട്ടികളോട് പറയാൻ, ബിഹിഫ്ളിഹ ഊസീക്കും, ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യാൻ, ഇതാ നിങ്ങൾ ഈ കവിത കാണാതെ പഠിക്കണം, ഈ നാമങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കണം. യാ അബ്നാഇ, എന്റെ മക്കളെ, അബ്നാ എന്നാണ് ഇബ്നു ബഹുജന, മക്കൾ, എന്റെ മക്കളെ, നിങ്ങൾ ഈ കവിതകൾ, ഈ വാക്കുകൾ, ഈ അള്ളാഹുവിന്റെ നാമങ്ങൾ നിങ്ങൾ മനഃപ്പാഠമാക്കണം. എന്തെങ്കിലും മനഃപ്പാഠമാക്കിയാലുള്ള പ്രതിഫലം നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസാൻ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ലില്ലാഹി 99 അസ്മാ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖല ജന്ന, ആരെങ്കിലും അത് ഗ്രഹിച്ചാൽ, മനഃപ്പാഠമാക്കിയാൽ, മനസ്സിലാക്കിയാൽ, അത് ഉൾക്കൊണ്ട് ജീവിതം മാറ്റം വരുത്തിയാൽ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. സ്വർഗത്തിൽ പ്രവേശിക്കാൻ റസൂലുള്ള പറഞ്ഞെന്ന വഴിയാണിത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഴിയിലെ ആദ്യത്തെ പടിയാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ മനഃപ്പാടാക്കുന്നത്. ആദ്യത് കാണാതെ പഠിക്കുക, പിന്നെ അതിന്റെ അർത്ഥം മുന്നേ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, കാണാതെ പഠിക്കണം, പിന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, പിന്നെ അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. അത് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞതാണ് മൂന്ന് കാര്യങ്ങൾ. ബിഹിഫ്ളിഹ ഊസീകും യാ അബ്നാഇ വബിദ്ദുആ ബിഹാ വൽഇൽതിജാഇ വബിദ്ദുആ ബിഹാ. അതോടൊപ്പം ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം, വബിദ്ദുആ ബിഹാ, ഈ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അള്ളാഹുവിനെ നിങ്ങൾ ഈ നാമങ്ങൾ കൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കണം. തെളിവെന്താ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിനാകുന്നു ഏറ്റവും നല്ല നാമങ്ങൾ ഉള്ളത്. ആ നാമങ്ങൾ മുഖേന നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം. ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം. അള്ള കൽപ്പിച്ചതാണ് സുബ്ഹാനഹു വതആല. അപ്പൊ അദ്ദേഹം വസിയ്യത്തായി പറയാൻ, നിങ്ങൾ ഇത് കാണാതെ പഠിക്കണം, അതോടൊപ്പം നിങ്ങൾ ഈ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം. എൽതിജ എന്ന് പറഞ്ഞാൽ അഭയം തേടി ചെല്ലാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ആ നാമങ്ങൾ മുഖേന നിങ്ങൾ അള്ളാഹുവിലേക്ക് അഭയം തേടി പോകണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നാമങ്ങൾ മുഖേന ഒരാൾ രക്ഷ ചോദിച്ചാൽ അവൻ രക്ഷ കൊടുക്കും. രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ റസൂലുള്ള പറയാൻ ലം തുസിബുഹു ഫജ്അതു ബലാഇൻ ഹത്താ യുംസി. രാവിലെ ആ പ്രാർത്ഥന മൂന്ന് തവണ അവൻ ചൊല്ലിയാൽ വൈകുന്നേരമാകുന്നത് വരെ പൊടുന്നനുള്ള ഒരു ഉപദ്രവവും അവനെ ബാധിക്കുകയില്ല. എന്താണ് പ്രാർത്ഥന? ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഇത് മൂന്ന് തവണ ചൊല്ലിയാൽ മതി. എന്താ അതിന്റെ അർത്ഥം? ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം മുഖേന. എന്താണ് ആ നാമത്തിന്റെ പ്രത്യേകത? അല്ലദീ ലാ യദുർറു, ആ നാമം ഒരു പ്രത്യേകത അതിനുണ്ട്, ലാ യദുർറു ഉപദ്രവമേൽപ്പിക്കുകയില്ല. മഅ ഇസ്മിഹി, അള്ളാഹുവിന്റെ നാമത്തോടൊപ്പം ഷൈഉൻ ഒരു കാര്യവും, ഫിസ്സമാഇ ലാ യദുർറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിസ്സമാ ഫിൽ അർദി വലാ ഫിസ്സമാ, ഭൂമിയിലാകട്ടെ ആകാശത്താകട്ടെ ഒരു കാര്യവും ആ നാമം ഒപ്പമുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ പേര് ഒപ്പമുണ്ട് എങ്കിൽ, അത് മുഖേനയാണ് നീ രക്ഷ ചോദിച്ചിട്ടുള്ളത് എങ്കിൽ, ഒരു കാര്യവും ആകാശത്തോ ഭൂമിയിലോ അവന് ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. അത്ര മഹത്തരമായ പേരാണ്. അപ്പൊ അതുകൊണ്ട് പറയാൻ വബിദ്വാ ബിഹ വലൽതിജ, അള്ളാഹുവിന്റെ ഈ നാമങ്ങൾ അത് മുഖേന നീ പ്രാർത്ഥിക്കണം, അത് മുഖേന അള്ളാഹുവിലേക്ക് അഭയം തേടണം, അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യണം. ഇതാണ് അദ്ദേഹത്തിന്റെ വസിയ്യത്ത്. فَإِنَّهُ فِيهَا اسْمُهُ الْعَظِيمُ فَإِنَّهُ فِيهَا اسْمُهُ الْعَظِيمُ وَفَضْلُهُ لِكُلِّنَا مَعْلُومُ فَإِنَّهُ تِرْشَيَايُمْ فِيهَا ഈ കവിതകളിലുണ്ട് ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമം, അൽ അദീമു മഹത്തരമായ നാമം. ലാ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നാമങ്ങളിൽ ഒരു നാമമുണ്ട്. എന്താണ് ആ നാമത്തിന്റെ പേര്? ഇസ്മു അൽ ഇസ്മുൽ അഅദം, ഏറ്റവും മഹത്തരമായ നാമം. അള്ളാഹുവിന് അങ്ങനെ ഒരു നാമമുണ്ട്, അൽ ഇസ്മുൽ അഅദം, ഏറ്റവും മഹത്തരമായ നാമം. എന്താണ് ആ നാമത്തിന്റെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കേട്ടപ്പോൾ, അയാളുടെ പ്രാർത്ഥന കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്നഹു ഖദ്ദഅ ബിസ്മില്ലാഹിൽ അഅദം അല്ലദി ഇദാ ദുഇയ ബിഹി അജാബ വഇദാ സുഇല ബിഹി അഅതാ. അവൻ ഇപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ അൽ ഇസ്മുൽ അഅദം മുഖേനയാണ്. എന്താണ് ആ നാമത്തിന്റെ പ്രത്യേകത? ആ നാമം മുഖേന ഒരാൾ പ്രാർത്ഥിച്ചാൽ എന്താണോ അവൻ പ്രാർത്ഥിച്ചത് അത് അല്ലാഹു അവന് കൊടുക്കും. എന്താണോ അവൻ അള്ളാഹുവിനോട് ചോദിച്ചത് ആ ചോദിച്ച കാര്യം അള്ളാഹു അവന് കൊടുക്കും. അള്ളാഹുവിന് അൽ ഇസ്മുൽ അഅദം എന്ന ഒരു നാമമുണ്ട്. അത് ഈ നാമങ്ങളുടെ കൂട്ടത്തിൽ ഒരു നാമമാണ് എന്നതിൽ സംശയമല്ല. അത് ഏതാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ പറയുന്ന 99 നാമങ്ങളിൽ ഏതോ ഒരു നാമമാണ് അത് എന്നതിൽ സംശയമില്ല. അതിൽ തന്നെ പ്രബലമായ ചില അഭിപ്രായങ്ങൾ വന്ന നാമങ്ങൾ ഇൻഷാല്ലാ സന്ദർഭത്തിൽ നമ്മൾ പറയും. ആ നാമങ്ങളിൽ ഏതോ ഒരു നാമമാണ് അത് ഏതാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാകട്ടെ, ആ നാമം ഇതിലുണ്ട്. ഫഇന്നഹു ഫീ ഹസ്മുഹുൽ അദീമു, അല്ലാഹുവിന്റെ അതിമഹത്തരമായ നാമം ഈ കവിതയിൽ അല്ലാഹുവിന്റെ പേരായി പറഞ്ഞ ആ പേരുകളിലുണ്ട്. വഫദ്ലുഹു, അല്ലാഹുവിന്റെ നാമത്തിന്റെ ഫദ്ൽ, അതിന്റെ ശ്രേഷ്ഠതയാകട്ടെ, ലിഖുല്ലിന നമുക്കെല്ലാവർക്കും, മഅലൂമു നമുക്കെല്ലാവർക്കും അറിയാം. മഅലൂം എന്നല്ലേ ലേ മാഫി മഅലൂം എന്ന് അറിയില്ല നമ്മള് ഗൾഫില്, മഅലൂം എന്നാണ് അറിയും അറിയുന്ന. വഫദ്ലുഹു ലിഖുല്ലിന മഅലൂമു, ഇതിന്റെ ശ്രേഷ്ഠത, അള്ളാഹുവിന്റെ നാമങ്ങളുടെ മഹത്വം. ലിഖുല്ലിന, നമുക്ക് എല്ലാവർക്കും അലൂം, നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് നമ്മൾ മുൻപ് വിശദീകരിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് അതിലേക്ക് കൊണ്ട് കടക്കണം. ഇതാണ് ഈ നാല് വരികൾ. ഈ നാല് വരി ആഴ്ച കാണാൻ പഠിച്ചാൽ പിന്നെ എല്ലാ ആഴ്ചയും ഒരു വരി മാത്രമേ പഠിക്കാനുണ്ടാവൂ. എന്തായാലും അടുത്തത് മുതലാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ ഇനി വിശദീകരിക്കുന്നത്. ശരി, ഒന്നാമത്തെ വരി, അല്ലാഹു യാ റഹ്മാനു യാ റഹീമു അൻതൽ ഹലീമുൽ ആലിമുൽ അലീമു, അതാണ് ഒന്നാമത്തെ വരി. ആർക്കെങ്കിലും ഹറക്കത്തിടാത്ത ഭാഗം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അവിടെ ഇട്ടേക്കാട്ടോ. അല്ലാഹു യാ റഹ്മാനു യാ റഹീമു അൻതൽ ഹലീമുൽ ആലിമുൽ അലീമു. ഇത് നിങ്ങളുടെ കുട്ടികളെ കാണാതെ പഠിപ്പിച്ചാൽ അവർക്കും പഠിക്കാൻ പറ്റും. ഇത് എഴുതിയാൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മദ്രസയിൽ 4.5 വയസ്സുള്ള കുട്ടികൾ വരെ ഇത് കാണാതെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പഠിക്കാൻ എളുപ്പമുള്ള കവിതയാണ്, ആകെ 10-20 വരിയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിൽ കുട്ടികളെ ഒരാഴ്ച ഒരു ഒരുപ്പിച്ചാൽ തന്നെ കുറച്ച് ദിവസം കൊണ്ട് ഈ കവിത പഠിച്ചു തീരും. അല്ലാഹു യാ റഹ്മാനു യാ റഹീമു അൻതൽ ഹലീമുൽ ആലിമുൽ അലീമു. ഇതിൽ ഒന്നാമതായി അള്ളാഹുവിന്റെ നാമമായി പറഞ്ഞിട്ടുള്ളത് ഏതാണ്? അല്ലാഹ് എന്ന നാമമാണ്. അല്ലാഹ്, അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും മഹത്തരമായ നാമം അല്ലാഹു എന്ന നാമമാണ്. വിശുദ്ധ ഖുർആൻ നിങ്ങൾ തുറന്നു നോക്കൂ, ഏതു പേജിലാണ് അല്ലാഹു എന്ന ഈ നാമം നിങ്ങൾ കാണാത്തതായി ഉള്ളത്? ഏതു പേജിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ പേര് നിങ്ങളെ ഓർമ്മപ്പെടുത്താത്തത്? ഏത് മഹത്തരമായ സൂറത്തുകളിലും ആയത്തുകളിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ നാമത്തെ കുറിച്ച് നിങ്ങൾ അറിയിക്കാത്തത്? എത്ര എത്ര ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവ തുടക്കം കുറിച്ചത് തന്നെ എങ്ങനെയാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന എത്ര എത്ര ആയത്തുകൾ. ചില പണ്ഡിതന്മാർ പറഞ്ഞു 30-ൽ ചില്ലാനം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് എന്ന പദം കൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. ഖുർആനിൽ അതിമഹത്തരമായ ആയ, ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ് വിശുദ്ധ ഖുർആനിൽ? ആയത്തുൽ കുർസി. ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഖുർആനിലെ 3-ൽ1 എന്ന് അറിയപ്പെട്ട സൂറ ഏതാണ്? സൂറത്തു അൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഖുൽ ഹുവല്ലാഹു അഹദ്. വിശുദ്ധ ഖുർആനിലെ അതിമഹത്തരമായ സൂറത്ത് ഏതാണ്? സൂറത്തു അൽ ഫാത്തിഹ. ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവയൊക്കെ അള്ളാഹു തുടക്കം കുറിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ നാമം കൊണ്ടാണ്, അല്ലാഹ് എന്ന നാമം കൊണ്ട്. അവന്റെ നാമങ്ങളിൽ ഏറ്റവും പ്രത്യേകതയുള്ള നാമം ഈ നാമമാണ് അല്ലാഹ്. എത്ര എത്ര ആയത്തുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എത്ര എത്ര സന്ദർഭങ്ങളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഉസീകും ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. ഏറ്റവും മഹത്തരമായ നാമം അല്ലാഹ് എന്ന നാമമാണ്. എന്താണ് അല്ലാഹ് എന്ന നാമത്തിന്റെ അർത്ഥം? വ്യത്യസ്ത അഭിപ്രായങ്ങൾ. അല്ലാഹ് എന്ന പദം അതിന്റെ അറബി ഭാഷാപരമായ ചർച്ചകളിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായ രണ്ട് അഭിപ്രായം ഞാൻ പറയാം. ഒന്നാമത്തെ അഭിപ്രായം, അല്ലാഹ് എന്ന നാമം അത് വന്നിരിക്കുന്നത് അലഹ എന്ന വാക്കിൽ നിന്നാണ് എന്ന്. അലഹയ അലഹു ഉലൂഹിയ്യതൻ. അലഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അബദ, ആരാധിച്ചു എന്ന്. അവർ പറഞ്ഞു അല്ലാഹ് എന്നത് വന്നിരിക്കുന്നത് അലഹ എന്നതിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ആരാധന, അതിലുള്ള അവന്റെ ഏകത്വം, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ എന്നത് അറിയിക്കുന്ന പദമാണ് അല്ലാഹ്. അല്ലാഹുവിന്റെ ഉലൂഹിയ, ഇബാദത്തിലുള്ള അല്ലാഹുവിന്റെ ഏകത്വം, അവന് മാത്രമേ ഇബാദത്ത് നൽകപ്പെടാൻ പാടുള്ളൂ എന്ന ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിത്തറയെ ബോധ്യപ്പെടുത്തുന്ന നാമമാണ് അല്ലാഹ്. ഇതിന് സമാനമായതിനോട് അടുത്ത് നിൽക്കുന്ന വിശദീകരണമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെ പോലെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു അഭിപ്രായത്തിനോട് സമാനമായ അഭിപ്രായമാണ്, അടുത്ത് നിൽക്കുന്ന അഭിപ്രായമാണത്. അല്ലാഹ് എന്ന നാമം അതിന്റെ അടിസ്ഥാനം ഇലാഹ് എന്ന നാമമാണ്. അല്ലാഹ് എന്ന നാമം വന്നിരിക്കുന്നത് ഇലാഹ് എന്നതിൽ നിന്ന്. വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആരും ധരിക്കരുത് അപ്പൊ ആദ്യം ഇലാഹ് എന്നുള്ള പദമുണ്ടായി പിന്നെ അല്ലാഹ് എന്നുള്ള പദമുണ്ടായി, അങ്ങനെയല്ല. അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും തുടക്കമില്ലാത്തതാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവൻ ഖാലിഖാണ്, അവൻ സൃഷ്ടാവാണ്. ശബ്ദങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമീഅൻ, എല്ലാം കേൾക്കുന്നവനാണ്. അല്ലാഹുവിന്റെ നാമങ്ങൾ, അല്ലാഹു തുടക്കമില്ലാത്തവനാണ് എന്നതുപോലെ അവന്റെ നാമങ്ങൾക്കും തുടക്കമില്ല. ഈ പറഞ്ഞതൊക്കെ ഭാഷയിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചർച്ചയാണ്. അതല്ലാതെ ഇതിന്റെ അർത്ഥം ഇങ്ങനെ ആദ്യം ഉണ്ടായി പിന്നെ ഇങ്ങനെ വന്നു അങ്ങനല്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം വിശദമായി പറഞ്ഞ അഹ്ലു സുന്നത്തിലെ പണ്ഡിതന്മാരെല്ലാവരും വിശദീകരിച്ച കാര്യമാണ്. അല്ലാഹ് എന്ന നാമം ഇലാഹ് എന്ന നാമവുമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത്. അതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, പ്രബലമായ അഭിപ്രായങ്ങളിൽ ഒന്ന്, അല്ലാഹ് എന്ന നാമം വന്നിരിക്കുന്നത് അലിഹ എന്നതിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞതേനാ അലഹ, ഇതോ അലിഹ. ലാമന് കെസർ, മുന്നത്തോ ലാമന് ഫത്ഹ്. അലിഹ യഅലഹു എന്നതിൽ നിന്നാണ് അല്ലാഹ് എന്ന നാമം വന്നിരിക്കുന്നത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അലിഹ എന്നതിന്റെ അർത്ഥം തഹയ്യർ, അത്ഭുത പരതന്ത്രനായി എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ, അവന്റെ നാമം ഏതൊരു സൃഷ്ടിയെയും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ അങ്ങേറ്റത്തെ അത്ഭുതത്തിലാക്കിക്കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വം ഏതൊരു സൃഷ്ടിയെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതാപം, അവന്റെ അറിവ്, അവന്റെ കാരുണ്യം, അവന്റെ നന്മകൾ, അവന്റെ വിശാലത, അവന്റെ ഹയാ, അവന്റെ കഴിവ്, അവന്റെ ശക്തി, എല്ലാം ഏതൊരു സൃഷ്ടിയെയും അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ അർത്ഥത്തിൽ അലിഹ എന്ന പദത്തിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു അലം, നമ്മൾ ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് ശരിയായി മനസ്സിലാക്കുന്നത്. അല്ലാഹ് എന്ന നാമം വന്നിരിക്കുന്നത് ഇലാഹ് എന്ന പദത്തിൽ നിന്നാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു ഇബാദത്തിന് അർഹതയുള്ളവൻ എന്നതാണ് അല്ലാഹ് എന്നതിന്റെ അർത്ഥം. യഥാർത്ഥ ആരാധ്യൻ, സാക്ഷാൽ ആരാധ്യൻ, ഇതാണ് അല്ലാഹ് എന്ന നാമത്തിന്റെ അർത്ഥം. ചില ആൾക്കാർ പറയും അങ്ങനെ നാമത്തിന് പേരിന് അർത്ഥം പറയാൻ പാടുണ്ടോ? അർത്ഥം പറയണം. ചിലപ്പോൾ ചില ആളുകൾ പറയും സലഫി അഖീദയാണ് എന്ന് ധാരണയിൽ ചിലപ്പോൾ പറയപ്പെട്ടേക്കാവുന്ന അർത്ഥം ചില ആൾക്കാർ പറയും അള്ളാഹിന്റെ നാമം അത് അങ്ങനെ തന്നെ പറഞ്ഞാമേ അതിനർത്ഥം പറയണ്ട എന്ന് പറയും. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അവക്ക് അർത്ഥം പറയാതിരിക്കുക, അല്ലെങ്കിൽ അവയുടെ അർത്ഥം പറയേണ്ടതില്ല എന്ന വാദം തഫ്വീദിന്റെ ആളുകളുടെ വാദം പേച്ചക്ഷിയാണ്. അഹ്ലു തഫ്വീദ്, തഫ്വീദിന്റെ ആളുകളുടെ വാദമാണ്. അള്ളാഹുവിന്റെ പേരുകൾക്ക് അർത്ഥം പറയണം. ഞാൻ അതിന് അർത്ഥം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖുർആനിൽ എത്രയോ ആയത്തുകൾ അള്ളാഹു വെറുതെ ഇറക്കിയതാണ്. വിശുദ്ധ ഖുർആനിലെ എത്രയോ ആയത്തുകളുടെ അവസാനത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ഇന്നല്ലാഹ സമീഉൻ ബസീർ, അല്ലാഹു ലത്തീഫുൻ ഖബീർ, ഇന്നല്ലാഹ റഹ്മാനുൻ റഹീം. അല്ലേ, ഇതൊക്കെ ഖുർആനിൽ എത്രയോ സ്ഥലത്ത് അള്ളാഹുടെ പേരുകൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ആയത്തുകൾക്കൊന്നിനും ഒരു അർത്ഥവുമില്ല എന്ന് വന്നാൽ വിശുദ്ധ ഖുർആനിലെ വലിയൊരു ഭാഗം തന്നെ അർത്ഥമില്ലാത്തതായിരുന്നു. ഖുർആനിലെ ആയത്തുകൾ, അവയിൽ പറയപ്പെട്ട അള്ളാഹുവിന്റെ നാമങ്ങൾ, അവക്ക് അർത്ഥമുണ്ട്, അതിന് വിശദീകരണമുണ്ട്, അത് പറയണം. ഇപ്പൊ അള്ളാഹ് എന്ന നാമം, അതിന്റെ ഭാഷാപരമായ ചില അർത്ഥങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, അതായത് ഇലാഹ് എന്ന പദത്തിൽ നിന്നാണ് അള്ളാഹ് എന്ന പദം വന്നിരിക്കുന്നത് എന്ന അഭിപ്രായമാണ് ഇബ്നുൽ ഖയ്യം. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ, അവരിൽ ഒന്നാമത് എണ്ണപ്പെടുന്ന ഇമാം ഇബ്നു ജരീർ അത്തബറി റഹിമഹുള്ള, അദ്ദേഹത്തെ പോലുള്ള ആളുകളെല്ലാം ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ശരി, ഇത് അതിന്റെ ഭാഷാപരമായ അർത്ഥമാണ്. എന്താണ് അള്ളാഹ് എന്നതിന്റെ ഉദ്ദേശം, അതിന്റെ വിശദീകരണം എന്താണ്? ഭാഷയിലെ അർത്ഥം എന്ന് പറഞ്ഞു, എന്താണ് അള്ളാഹ് എന്നതിന്റെ വിശദീകരണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, അദ്ദേഹം പറഞ്ഞു, അല്ലാഹ് ഹുവ ദുൽ ഉലൂഹിയതി വൽ ഉബൂദിയതി അലാ ഖൽഖിഹി അജ്മഈൻ. അള്ളാഹ് എന്നതിന്റെ വിശദീകരണമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞ അർത്ഥമാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞതിലുള്ളത്. അതിന്റെ വാക്കർത്ഥം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസമാകും, അതുകൊണ്ട് അതിലുള്ള കാര്യം പറയും. രണ്ട് കാര്യങ്ങളാണ് ആ വിശദീകരണത്തിലുള്ളത്. അള്ളാഹു എന്നാൽ ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല, അവൻ ആരാധിക്കപ്പെടാവുന്ന എല്ലാ വിശേഷണങ്ങളുടെയും ഉടമയാണ്. ഒരാൾ ആരാധിക്കപ്പെടണമെങ്കിൽ, ഒരാൾ ഇലാഹാകണമെങ്കിൽ, ഒരാൾ ദുആ ചെയ്യപ്പെടണമെങ്കിൽ, ഒരാളിൽ തവക്കുൽ ചെയ്യപ്പെടണമെങ്കിൽ അയാൾക്ക് വേണ്ട ഗുണങ്ങളുണ്ട്, ആരാധിക്കപ്പെടാനുള്ള അർഹത ഉണ്ടാകേണ്ട ചില വിശേഷണങ്ങളുണ്ട്. എല്ലാവരും ആരാധിക്കാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു തആല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം തന്റെ വാപ്പയോട് ചോദിച്ച ചോദ്യമായി പറഞ്ഞത് എന്താണ്? ഖാല യാ അബതി ലിമ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. വാപ്പ, നിങ്ങൾ എന്തിനാണ് കേൾക്കാത്ത, കാണാത്ത, ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്തു തരാത്ത ഈ പറഞ്ഞ വിഗ്രഹത്തെ ആരാധിക്കുന്നത്? അപ്പൊ ആ പറഞ്ഞിട്ട് അർത്ഥം എന്താ? കേൾക്കാത്ത, കാണാത്ത, ഉപകാരം ചെയ്യപ്പെടാത്തവ ആരാധിക്കപ്പെടാൻ പാടില്ല. ഇതിന്റെ നേരെ വിപരീത അർത്ഥം എന്താ? ആരാധിക്കപ്പെടുന്നവൻ എല്ലാം കേൾക്കുന്നവനായിരിക്കണം, എല്ലാം കാണുന്നവനായിരിക്കണം, എല്ലാ നിലക്കും ഉപകാരം ചെയ്യാൻ കഴിയുന്നവനായിരിക്കണം. അതിന്റെ നേരെ വിപരീത അർത്ഥം, ഇങ്ങനെ ആരാധിക്കപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല, അവനാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ. ആരാധിക്കപ്പെടേണ്ടവനിൽ ഉണ്ടാകേണ്ട മഹത്തരമായ എല്ലാ പൂർണതയുടെയും വിശേഷണങ്ങളുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്. ആരാധിക്കപ്പെടുന്നവൻ, അവനിൽ യാതൊരു ന്യൂനതയും ഉണ്ടാകാൻ പാടില്ല, അവനെയാണ് ആരാധിക്കാൻ പാടുള്ളൂ. ആരാധന എന്നാൽ നമ്മുടെ പരിപൂർണമായ വിനയത്തിന്റെയും പരിപൂർണമായ താഴ്മയുടെയും പൂർണമായ സ്നേഹത്തിന്റെയും അടയാളമാണ്. അത് നമ്മൾ എല്ലാ നിലക്കുമുള്ള നന്മകളിലെ പൂർണതയുള്ളവന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. എല്ലാ നിലക്കുമുള്ള നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ വികാരമാണ് ഇബാദത്ത്. കാരണം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പരിപൂർണമായ വിനയവും പരിപൂർണമായ താഴ്മയും പരിപൂർണമായ സ്നേഹവുമാണ്. മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? പരിപൂർണമായ വിനയം, പരിപൂർണമായ താഴ്മ, പരിപൂർണമായ സ്നേഹം. ഇത് നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും പരിശുദ്ധമായ കാര്യമാണ്. അത് നാം ഏറ്റവും പരിശുദ്ധനായവന് മാത്രമേ നൽകാൻ പാടുള്ളൂ. അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാധിക്കപ്പെടാൻ അർഹതയുള്ള അർഹതയുണ്ടാകേണ്ട എന്തെല്ലാം പൂർണതയുടെ വിശേഷണങ്ങളുണ്ടോ അതെല്ലാം ഉള്ളവൻ, അതാണ് സുൽ ഉലൂഹിയ എന്നതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല ആരാധിക്കപ്പെടേണ്ടവനും ഉണ്ടാകേണ്ട എല്ലാ വിശേഷണങ്ങളുടെയും ഉടമസ്ഥനാണ്. നിങ്ങൾ നോക്കൂ അള്ളാഹുവിനെ കുറിച്ച്, അവനിൽ ഏത് നന്മയാണ് ഏറ്റവും പരിപൂർണമായില്ലാത്തത്? അള്ളാഹുവിനെ അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞതുപോലെ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലി فتكون في السماوات او في الارض فتكون في صخره او في السماوات او في الارض ياتي بها الله മോനെ, ഒരു ചെറിയ കടുകുമണിയുടെ വലുപ്പമുള്ള കാര്യമാണെങ്കിലും ആകാശത്തോ ഭൂമിയിലോ ഏതെങ്കിലും ഒരു പാറക്കിടയിലോ ആണ് അതെങ്കിലും അല്ലാഹു അത് കൊണ്ടുവരും. അവൻ അറിയാത്തതായില്ല. സൂക്ഷ്മമായി എല്ലാം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അവന് അറിയാത്തതായി ഒന്നും തന്നെയില്ല. അറിവിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ശക്തി, അവന്റെ കഴിവ് എന്താണ് അതിന്റെ കാര്യം? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ. അവന്റെ വിശേഷണങ്ങളെല്ലാം ഏറ്റവും പരിപൂർണമാണ്. ആ പരിപൂർണതയെ അറിയിക്കുന്ന നാമമാണ് അല്ലാഹ്. അല്ലാഹ് എന്ന നാമം, അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അല്ലാഹുവിന്റെ നാമങ്ങളിൽ, അവൻ അറിയിച്ചു തന്ന നാമങ്ങളിൽ അല്ലാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് അല്ലാഹ് എന്ന നാമം മാത്രമാണ്. ഈ നാമത്തിൽ അല്ലാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും, ഖുർആനിൽ നമ്മൾ കാണുന്ന ബാക്കി നാമങ്ങളും ബാക്കി വിശേഷണങ്ങളും ഒക്കെ അല്ലാഹ് എന്നതിന്റെ വിശദീകരണമാണ്. ഖുർആനിൽ നമ്മൾ കാണുന്ന എല്ലാ നാമങ്ങളും എല്ലാ വിശേഷണങ്ങളും അല്ലാഹ് എന്ന ഈ നാമത്തിന്റെ വിശദീകരണമാണ്. ഇബ്നുൽഖൈം റഹിമഹുള്ള അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഈ നാമം ഏതു സന്ദർഭത്തിലും ഒരാളെ ഓർമ്മിപ്പിച്ചാൽ ആ സന്ദർഭത്തിന് അനുയോജ്യമായ ഓർമ്മപ്പെടുത്തൽ ഈ നാമം കൊണ്ട് അവന് ലഭിക്കും. ഒരാൾ തെറ്റ് ചെയ്യാൻ, തിന്മ ചെയ്യാൻ അവനോട് പോയിട്ട് ഇത്തഖില്ല, അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിലേക്ക് എന്താ വരാ? അള്ളാഹനെ പേടിക്കണം, അള്ളാഹ ശിക്ഷിക്കുന്നവനാണ്. അവൻ ദേഷ്യം പിടിച്ചാൽ അവന്റെ ദേഷ്യത്തിന് മുൻപിൽ എനിക്ക് നിൽക്കാൻ സാധിക്കില്ല. ഇത്തഖില്ല എന്ന ആ വാക്ക് ആ സന്ദർഭത്തിൽ അവന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന എന്താണ്? പേടിയാണ്. തിന്മ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേട്ടാൽ നീ അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ അത് അവന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന അള്ളാഹുവിനെ പേടിക്കണമെന്ന ചിന്തയാണ്. വേറെ ഒരു സന്ദർഭം, ഒരാൾ അയാൾ വലിയ ഒരു നഷ്ടം സംഭവിച്ച, അയാളുടെ മകനോ മറ്റാരെങ്കിലും മരിച്ചിരിക്കാനിരിക്കും, വലിയൊരു പ്രയാസത്തിലാണ്. നീ അയാളുടെ തോളത്ത് കൈവച്ച് അള്ളാഹു ഉണ്ട് നിന്നോടൊപ്പം എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? എന്റെ റബ്ബ് എന്നെ കൈവടിയില്ല. ആ സമയത്ത് പേടിയാണോ വരുന്നത്? ആണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഈ നാമം ഏതു സന്ദർഭത്തിൽ നീ ആ നാമം കൊണ്ട് അവനെ ഓർമ്മപ്പെടുത്തിയാലും എന്താണോ അതിന് യോജിച്ചത് ആ ചിന്ത അവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ ഈ നാമം മതിയായതാണ്. ഏത് സന്ദർഭത്തിൽ, നീ ഏത് സന്ദർഭവും ചിന്തിച്ചോ, ഒരാൾ നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരു നന്മയിൽ ചെറുതായിട്ട് അയാൾ ഒരു കുറവ് വരുത്തി, തെറ്റൊന്നും ചെയ്തിട്ടില്ല, ചെറിയൊരു മടി, അള്ളാഹുവിനെ നീ ഓർക്കണം. അള്ളാഹുക്ക് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്, തളരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉടനടി അവന്റെ മനസ്സിലേക്ക് ആവേശം നൽകാൻ ആ നാമം മതി. നന്മകൾ ചെയ്യുകയാണ് ഒരാൾ, ധാരാളം പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരുന്നു, ഒറ്റപ്പെടുന്നു, ക്ഷമിക്കണം, ഫസ്ബർ വമ സബ്റുക ഇല്ലാ ബില്ലാ, നീ ക്ഷമിക്കുന്നത് നിന്റെ റബ്ബായ അള്ളാഹുവിന് വേണ്ടിയാണ്. ഈ സമയത്ത് നേരത്തെ തെറ്റ് ചെയ്താലോട് ഇത്തഖില്ല എന്ന് പറയുന്ന സന്ദർഭത്തിൽ വന്ന കാര്യമാണോ മനസ്സിലേക്ക് വരുന്നത്? അല്ല. ഇങ്ങനെ ഏതു സന്ദർഭത്തിലും അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളെയും അല്ലാഹ് എന്ന നാമം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഈ നാമമാണ് ഏറ്റവും വിശാലമായ നാമം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നോക്കൂ നിങ്ങൾ ഒരാൾ തെറ്റുകയാണ്, തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ പോയിട്ട് റഹ്മാനായ റബ്ബുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ആ സന്ദർഭത്തിൽ അത് അങ്ങനെയാണോ പറയേണ്ടത്? അല്ല, ജബ്ബറായ അള്ളാഹു ഉണ്ട്, വലിയ അതിക്രമിയായ ഒരു രാജാവുണ്ട്, അങ്ങനെ എന്താ പറയേണ്ടത്? അപ്പൊ റഹ്മത്തിനെ കുറിച്ച് അല്ല, ശിക്ഷിക്കുന്നവനായ അനീതി അതിന് കടുത്ത ശിക്ഷ നൽകുന്നവനായ റബ്ബുണ്ട്, ജബ്ബാറായ മുത്തഖബ്ബറായ റബ്ബുണ്ട്, നീ കിബ്ർ കാണിക്കരുത്. അബൂ മസ്ഊദ് എന്ന സഹാബി ഒരിക്കൽ ഒരു കുട്ടിയെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ദേഷ്യം കാരണം കുട്ടിയെ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നിൽ നിന്ന് ആരോ എന്റെ പേര് വിളിക്കുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. യാ അബാ മസ്ഊദ്, യാ അബാ മസ്ഊദ് എന്നിങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട്. കുറച്ചിങ്ങെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് റസൂലുള്ളയുടെ ശബ്ദമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള എന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, അബാ മസ്ഊദ്, ഈ കുട്ടിയുടെ മേൽ നിനക്കുള്ള അധികാരത്തെക്കാൾ അള്ളാഹുവിന് നിന്റെ മേൽ അധികാരമുണ്ട്. അവരൊറ്റ വാക്ക് മതി അവന് പേടിക്കാൻ. ഓരോ സന്ദർഭത്തിലും ഈ നാമം എന്താണോ അവന് യോജിച്ചത് അത് അവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ അള്ളാഹ് എന്ന നാമം മതി. അള്ളാഹ് അള്ളാഹ് എത്രയിടത്താണ് അള്ളാഹു അത് ഓർമ്മപ്പെടുത്തിയത്? ഹുവ അല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു عالم الغيب والشهاده هو الرحمن الرحيم അവനാകുന്നു അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇബാദത്തിന് അർഹനായി ഒരാളും ഇല്ല. عالم الغيب والشهاده ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ. هو الرحمن الرحيم, റഹ്മാനാണ് അവൻ, റഹീമാണവൻ. هو الله, അവനാകുന്നു അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى سبحوا له ما في السماوات والأرض وهو العزيز الحكيم. يلا ما من قلت نقل موكو تيرتدي ذي ليكا هو الله من الله هو سبحان الله. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ ഈ നാമം ഏത് കാര്യം നീ ദുആയിൽ ചോദിക്കുകയാണോ, നിനക്ക് അല്ലാഹ് അല്ലാഹുമ്മ യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് എന്ത് ചോദിക്കാം, നിന്റെ പ്രാർത്ഥന ഏതൊരു കാര്യമാകട്ടെ അതിനൊക്കെ ഈ നാമം യോജിച്ചതാണ്. നമ്മൾ പറയും റിസ്ഖ് ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ സാധാരണ അല്ലാഹുവിന്റെ നാമങ്ങൾ വെച്ചാൽ യാ റാസിഖ് ഉർസുഖ്നി, യാ റഹ്മാൻ അർഹംനി, അല്ലെ? അങ്ങനെയല്ലേ ചോദിക്കുക? യാ റഹ്മാൻ, റഹ്മാനായ റബ്ബേ, ഇതാ അതിക്രമികളെ നീ ശിക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കോ? എങ്ങനെയാണോ പ്രാർത്ഥിക്ക, എങ്ങനെയാണോ? അല്ല, യാ മുത്തക്കബ്ബിർ, മുത്തക്കബ്ബിറായ റബ്ബേ, എന്നോട് നീ കാരുണ്യം ചൊരിയണേന്നാണോ പ്രാർത്ഥിക്ക? അല്ല, യോജിച്ച നാമങ്ങളാണ് പ്രാർത്ഥനയുടെ മുൻപ് ഉൾപ്പെടുത്തേണ്ടത്. എന്നാൽ യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് എന്തും ചോദിക്കാം. യാ അല്ലാഹ് അല്ലാഹുമ്മ എന്ന നാമം മുൻനിർത്തിക്കൊണ്ട് നിനക്ക് എന്തും ചോദിക്കാം, അതായത് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. എന്ത് ചോദിക്കാന്നാണ് എന്റെ അർത്ഥം? അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, പ്രാർത്ഥനയുടെ മര്യാദകൾ പാലിച്ചുകൊണ്ട് നീ എന്താണോ ചോദിക്കാൻ അനുവദിക്കപ്പെട്ടത് അത് നിനക്ക് ചോദിക്കാം. ഈ നാമം അതിമഹത്തരമായ നാമമാണ്. ഇത്രമാത്രം വിശാലമായ ഒരു നാമം അള്ളാഹു സുബ്ഹാനഹു വതആല വേറെ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അതാണ് ഒന്നാമത്തെ അർത്ഥം, ദുൽ ഉലൂഹിയ. ഏതെല്ലാം വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്കുണ്ടോ ആ വിശേഷണങ്ങളെ എല്ലാം അറിയിക്കുന്ന നാമമാണ് അല്ലാഹ് എന്ന നാമം. ഈ നാമത്തിനേക്കാൾ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന വേറെ നാമമല്ല. വേറെ എല്ലാ നാമങ്ങളും ചിലപ്പോൾ ആ നാമങ്ങളിൽ ഒന്നോ രണ്ടോ വിശേഷണങ്ങൾ അല്ലെങ്കിൽ മൂന്നോ നാലോ വിശേഷണങ്ങൾ ഉൾപ്പെട്ടേക്കാം. പക്ഷെ എല്ലാ വിശേഷണങ്ങളും ഉൾപ്പെട്ട ഒരു നാമമുണ്ട് എങ്കിൽ അത് അല്ലാഹ് എന്ന നാമം. അസ്സമദ്, അസ്സമദ് എന്ന നാമം ഇൻഷാല്ലാഹ് വിശദീകരിക്കും. അസ്സമദ് എന്ന നാമം പല വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷെ അതൊന്നും അല്ലാഹ് എന്ന നാമം ഉൾക്കൊള്ളുന്ന എത്ര വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. അതിനു മാത്രം വിശാലമാണ് അല്ലാഹ് എന്ന നാമം. അല്ലാഹ് എന്ന നാമം ഉൾക്കൊള്ളുന്ന ഒന്നാമത്തെ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിശേഷണങ്ങളെയും ഈ നാമം ഉൾക്കൊള്ളുന്നു. രണ്ടാമത്തെ കാര്യം സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവന്റെ സർവ സൃഷ്ടികളും ഇഷ്ടപ്പെട്ടുകൊണ്ടാകട്ടെ അല്ലാതെയാകട്ടെ അവരെല്ലാം അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ് എന്ന കാര്യം ഈ നാമം അറിയിക്കുന്നുണ്ട്. അല്ലാഹ് അവനാണ് സർവരാലും ആരാധിക്കപ്പെടുന്നവൻ. സർവരാലും ആരാധിക്കപ്പെടുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, കുഫാറുകൾ അവരല്ലാഹുവിനെ ആരാധിക്കുന്നില്ലല്ലോ, ആകാശഭൂമികൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഹുവ അല്ലദീ ഫിസ്സമാഇ ഇലാഹുൻ വഫിൽ അർദി ഇലാഹ്, ആകാശത്തിലെ ഇലാഹ് അല്ലാഹുവാണ്, ആകാശത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അല്ലാഹുവാണ്, ജിന്നുകളും മലക്കുകളും ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം അല്ലാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്, അവയെല്ലാം അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാവരും അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. കുഫാറുകളാകട്ടെ അവരുടെ ശരീരം അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുന്നില്ലെങ്കിലും. അതുകൊണ്ട് സർവരാലും ആരാധിക്കപ്പെടുന്ന എല്ലാവരുടെയും ആരാധ്യനായ അൽ ഇലാഹുൽ ഹഖ്, യഥാർത്ഥ ആരാധ്യനായവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് ഈ നാമം നമ്മെ അറിയിക്കുന്നു. ഈ നാമത്തിന്, അല്ലാഹ് എന്ന നാമത്തിന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അത് ഈ വാക്കിന്, അല്ലാഹ് എന്ന വാക്കിന് 10-ലധികം പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമത്തെ കാര്യം, ഇതിൽ ചിലത് നമ്മളിടയിൽ പറഞ്ഞു പോയതാണെങ്കിലും എഴുതി വെക്കാൻ വേണ്ടി ഒന്നുകൂടി ചിലത് ആവർത്തിക്കാം. ഒന്നാമത്തെ കാര്യം, അല്ലാഹ് എന്ന നാമം എല്ലാ അല്ലാഹുവിന്റെ നാമങ്ങളുടെയും അടിസ്ഥാനമാണ്. അല്ലാഹ് എന്ന പേര് എല്ലാ നാമങ്ങളുടെയും അടിസ്ഥാനം അല്ലാഹ് എന്ന പേരാണ്. ഞാൻ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പേരാണ് റഹ്മാൻ എന്നേ നിങ്ങൾ കാണുകയുള്ളൂ. റഹ്മാനിന്റെ പേരാണ് അല്ലാഹു എന്ന് കാണില്ല അല്ലേ. ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം എന്നേ കാണുള്ളൂ. ഇന്നൽ ഗഫൂർ അല്ലാഹ് എന്നറിയോ, അല്ലാഹു ഗഫൂറും റഹീമുമാണ് എന്നേ ഖുർആനിൽ കാണുള്ളൂ. ഗഫൂർ അല്ലാഹു ആണെന്ന് പറയുമോ? മലയാളത്തിൽ പറയും, പക്ഷെ അറബിയിൽ ഗഫൂറിന്റെ പേരാണ് അല്ലാഹു എന്ന് പറയോ? ഇല്ല, അല്ലാഹുവിന്റെ പേരാണ് ഗഫൂർ എന്നേ പറയുള്ളൂ. അതുകൊണ്ട് എല്ലാ നാമങ്ങളുടെയും അടിസ്ഥാനം അല്ലാഹ് എന്ന നാമമാണ്. എല്ലാ നാമങ്ങളും അല്ലാഹു എന്ന നാമത്തിലേക്ക് ചേർക്കപ്പെടുകയുള്ളൂ. അല്ലാഹു എന്ന നാമം ഒരിക്കലും മറ്റ് നാമങ്ങളിലേക്ക് ചേർക്കപ്പെടുകയില്ല. കാരണം ഇതാണ് അടിസ്ഥാനപരമായ നാമം. അള്ളാഹുവിന്റെ നാമങ്ങളുടെ അടിത്തറ, അതിന്റെ അടിസ്ഥാനം ഈ നാമമാണ്. മറ്റെല്ലാ നാമങ്ങളും ഈ നാമത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. ഈ നാമം അള്ളാഹുവിന്റെ മറ്റു നാമങ്ങളിലേക്ക് ചേർക്കപ്പെടുകയില്ല. അത് ഈ പേരിന്റെ പ്രത്യേകതയാണ്, അള്ളാഹ് എന്ന പേരിന്റെ പ്രത്യേകതയാണ്. വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിന് മഹത്തരമായ നാമങ്ങളുണ്ട് അല്ലേ. ബാക്കിയെല്ലാ നാമങ്ങളും അള്ളാഹുവിൻ്റെതാണ്, അങ്ങനെ പറഞ്ഞത്. അപ്പൊ അള്ളാഹ് എന്നതാണ് എല്ലാ നാമങ്ങളുടെയും അടിസ്ഥാനം. അത് ഈ നാമത്തിന്റെ പ്രത്യേകത. ഈ നാമത്തിനല്ലാതെ മറ്റൊരു നാമത്തിനും മറ്റൊരു പേരിനും അത് അവകാശപ്പെടാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞു അള്ളാഹ് എന്ന നാമം വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന എല്ലാ നാമഗുണവിശേഷണങ്ങളും അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും അവയെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹ് എന്ന നാമം ആ നാമം കൊണ്ട്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ അവർ പറഞ്ഞത് അല്ലാഹുമ്മ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഫകഅന്നഹു ദഅ ബിഅസ്മാഇല്ലാഹിൽ ഹുസ്ന കുല്ലഹ, ആരെങ്കിലും അല്ലാഹുമ്മ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും കൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചതുപോലെയാണ്. എല്ലാ നാമങ്ങളും, ഈ 99 മാത്രമല്ല, അല്ലാഹു നമുക്ക് അറിയിച്ചു നൽകാത്ത അവന്റെ പേരുകളുണ്ടല്ലോ, ആ പേരുകളടക്കം എല്ലാ പേരുകളും മുൻനിർത്തി പ്രാർത്ഥിച്ചവനെ പോലെയാണ് അല്ലാഹുമ്മ എന്ന് പറഞ്ഞവന്റെ അവസ്ഥ. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, പിന്നെ നബിമാരുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ വന്ന പദം ഏതാ? അല്ലാഹുമ്മ എന്ന പദം. അല്ലാഹുമ്മ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളിൽ വന്ന ഈ പദം അല്ലാഹ് എന്ന പദം, അത് കൊണ്ട് ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അല്ലാഹുമ്മ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ വാക്ക് എല്ലാ നാമങ്ങളെയും, അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ സലഫുകളിൽപ്പെട്ട പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അബു അബ്ദുല്ലാൽ ഉത്താർദി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് എന്ന അല്ലാഹുമ്മ എന്ന നാമം, അത് അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. മാത്രമല്ല ആ രൂപത്തിൽ വേറെ ഒരു നാമവും ഇല്ല. അല്ലാഹ് എന്നതിലേക്ക് ഈ മീം ചേർത്തുകൊണ്ട് പറയുന്ന രൂപത്തിൽ വേറെ ഒരു നാമം ഈ രൂപത്തിൽ പ്രാർത്ഥനയിലില്ല. അല്ലാഹുമ്മ എന്ന് പറയുന്ന പോലെ വേറെ ഏതെങ്കിലും നാമുണ്ടോ അല്ലാഹ് എന്ന പേരിലേക്ക് ഈ മീമിനെ ചേർത്തതുപോലെ? ഇല്ല. ഇത് ഈ നാമത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മൂന്നാമത്തെ പ്രത്യേകത, അല്ലാഹ് എന്ന പേര് പ്രാർത്ഥനയിൽ വിളിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അതിന് യാതൊരു മാറ്റവും അതിന്റെ തുടക്കത്തിൽ സംഭവിക്കുകയില്ല. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ പേരാണ് അർറഹ്മാൻ. എങ്ങനെയാണ് റഹ്മാൻ എന്നത് പേരുകൊണ്ട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുക അറബിയിൽ? ആ യാ യാ റഹ്മാൻ, അങ്ങനല്ലേ പറയാ? യാ അർറഹ്മാൻ എന്നറിയോ? ഇല്ല, അറബിയിൽ യാ അർറഹ്മാൻ എന്ന് പറയില്ല. അവിടുത്തെ ആ തുടക്കത്തിലുള്ള അലിഫ്ലാം അത് എടുത്തു കളയും. യാ അശ്ശമീ എന്ന് പറയോ? ഇല്ല. പിന്നെ എങ്ങനെ പറയാ? യാ ശമീ, യാ ബസീർ, യാ ഹയ്യു, യാ അൽ ഹയ്യു എന്നാണോ? അല്ല, യാ ഹയ്യു യാ ഖയ്യൂം, അലിഫ്ലാം ഉണ്ടാവില്ല. എന്നാൽ അല്ലാഹ് എന്ന നാമം അതിന്റെ തുടക്കത്തിലുള്ള അലിഫ്ലാമിന് ഒരു മാറ്റവും സംഭവിക്കും. അബ്ദുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഈ അലിഫ്ലാം അത് അറബിയിൽ അതിന്റെ അത് അറിയപ്പെട്ടതാണ് എന്ന് അറിയിക്കുന്ന കാര്യമാണ്. അത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പേരിൽ നിന്ന് എടുത്തു മാറ്റാൻ അനുവദിച്ചിട്ടില്ല. മറ്റെല്ലാ പേരുകളുടെയും തുടക്കത്തിൽ അലിഫ്ലാം പ്രാർത്ഥനയിൽ എടുത്തു മാറ്റും, പക്ഷേ അല്ലാഹ് എന്ന നാമം അതിന് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. അതിന് ഭാഷാപരമായ ചില പ്രത്യേകതകളുണ്ട്. അറബി നിയമങ്ങൾ ചിലത് അതിൽ കടന്നു വരുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ദിക്റുകളെല്ലാം എടുത്തു നോക്കുക, അതിലെല്ലാം അല്ലാഹ് എന്ന നാമമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളത് നാല് വാക്കുകളാണ്. ഏതൊക്കെയാണത്? ആ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ നാല് നാമം, ഈ നാല് ദിക്റുകളിലും അല്ലാഹ് എന്ന നാമമാണ്. സുബ്ഹാന റഹ്മാൻ എന്നാണോ? അല്ല, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നാമം അഫ്ളു ദിക്ർ, അഫ്ളു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻപുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലും അല്ലാഹ് എന്ന നാമമാണുള്ളത്. കഴിഞ്ഞോ? അല്ല. ദിക്റുകളിൽ മിക്കതും നിങ്ങൾ എടുത്തു നോക്കൂ, അതിലൊക്കെ അല്ലാഹ് എന്ന നാമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്ന ദിക്റുകളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം നബിയും ദുരിതത്തിൽ അകപ്പെട്ടപ്പോൾ, കടുത്ത പ്രയാസത്തിൽ അകപ്പെട്ടപ്പോൾ പറഞ്ഞ വാക്കെന്താണ്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഹസ്ബുന അല്ലാഹ്. എന്തെങ്കിലും ദുരിതം പ്രയാസം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഇന്ന ലില്ലാഹ് വ ഇന്ന ഇലൈഹി റാജിഊൻ. ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. ലാ ഹൗല വ ലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. നോക്കൂ, നിങ്ങൾ അദ്ഖാറുകളിൽ പ്രസിദ്ധമായ ദിക്റുകളിലെല്ലാം ഉള്ളത് ഈ പറഞ്ഞതാക്കാൻ, അസ്തഗ്ഫിറു അല്ലാഹ്, അസ്തഗ്ഫിറു അല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലേ? ദിക്റുകളിൽ പ്രസിദ്ധമായ ദിക്റുകളെല്ലാം അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെ പ്രസിദ്ധമായ ദിക്റുകളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ നാമം ഉൾപ്പെടുത്തിക്കൊണ്ടാണുള്ളത്. അത് നാലാമത്തെ പ്രത്യേകതയാണ്. അഞ്ചാമത്തെ പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ നാമം ഈ പേരാണ്. ഏറ്റവും കൂടുതൽ ഖുർആനിലും സുന്നത്തിലും വന്ന പേര് ഈ പേരാണ്. വിശുദ്ധ ഖുർആനിൽ മാത്രം 2000 തവണ അല്ലാഹ് എന്ന നാമം വന്നിട്ടുണ്ട്. വേറെ ഒരു നാമം ഇതുപോലെ വന്നിട്ടില്ല, വേറെ ഒരു പേരും വന്നിട്ടില്ല. അല്ലാഹ് എന്ന പേര് വിശുദ്ധ ഖുർആനിൽ 2000 തവണ അത് വന്നിട്ടുണ്ട്. 2200 തവണ. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, 30 ആയത്തുകൾ ആരംഭിക്കുന്നത് തന്നെ അല്ലാഹ് എന്ന പേരുകൊണ്ടാണ്. ഈ പ്രത്യേകതയും അല്ലാഹു എന്ന നാമത്തിന് മാത്രം പറയാൻ കഴിയുന്ന പേരാണ്, അത് വേറൊരു പേരിനുമല്ല. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, അല്ലാഹുവിന് മഹത്തരമായ ഒരു നാമമുണ്ട്, അൽ ഇസ്മുൽ അഅ്ദം. ആ പേര് മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ അല്ലാഹു ഉടനടി ഉത്തരം നൽകും. ആ പേര് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉടനടി ചോദിച്ചത് അവന് നൽകും. ആ നാമം ഏതാണ് എന്നതിൽ ഏറ്റവും ശക്തമായ അഭിപ്രായം അല്ലാഹ് എന്ന നാമമാണ് അത് എന്നതാണ്. പണ്ട് നമുക്ക് വ്യത്യസ്ത അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ തന്നെ ഏറ്റവും പ്രബലമായ അഭിപ്രായം, വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന, ചോദിച്ചാൽ നൽകുന്ന നാമം അല്ലാഹ് എന്ന നാമമാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ അഭിപ്രായം അതാണ്. അല്ലാഹ് എന്ന നാമത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ നാമം അതിന്റെ അർത്ഥത്തിലോ അതിന്റെ വാക്കുകൊണ്ടോ ഒരു സൃഷ്ടിയെയും ഈ വാക്കുകൊണ്ട് വിളിക്കാൻ പാടില്ല. ഒരു നിലക്കും വിളിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ, ആ പേരുകൾ രണ്ട് രൂപത്തിലുണ്ട്. അതിൽ ചിലത് സൃഷ്ടികൾക്ക് വിളിക്കാവുന്നതാണ്, ചിലത് സൃഷ്ടികൾക്ക് വിളിക്കാൻ പാടില്ലാത്തതാണ്. സൃഷ്ടികൾക്ക് വിളിക്കാവുന്ന പേരുകൾ ഏതാ? ഉദാഹരണത്തിന് ശമീഅ്. മനുഷ്യനെ കുറിച്ച് അള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് ശമീഅ് എന്ന്, അല്ലേ? ഇന്നഹു കാന ശമീഅ് ബസീറ, മനുഷ്യൻ കേൾവിയുള്ളവനാണ്, കാഴ്ചയുള്ളവനാണ് എന്ന് അള്ളാഹു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പേരുമാണ് അസ്സമീഅ് അൽ ബസീർ. അതിന്റെ വിശദീകരണം ഇൻഷാല്ലാഹ് പിന്നൊരിക്കൽ പറയാം. ഇങ്ങനെ അള്ളാഹുവിനും സൃഷ്ടികൾക്കും പറയാവുന്ന, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിലാണ്, സൃഷ്ടികളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കഴിവ് കേട് ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ഈ അർത്ഥത്തിൽ അള്ളാഹുവിനും സൃഷ്ടികൾക്കും പറയാവുന്ന പേരുകളുണ്ട്, അങ്ങനെ പറയാൻ പാടില്ലാത്ത പേരുകളുണ്ട്. ആ പേരുകളിൽ ഏറ്റവും ശക്തമായ പേര് ഈ പേരാണ് അല്ലാഹ്. ഇതൊരാൾക്കും പറയാൻ പാടില്ല. ഉദാഹരണത്തിന് ചിലപ്പോ നമ്മുടെ നാട്ടില് അബ്ദുൽ ഖയ്യൂം എന്ന് പേരുണ്ടാവും, ആളെ വിളിക്കും വേണം കയ്യൂമേ എന്ന് വിളിക്കും. അല്ലെങ്കിൽ
ചിലപ്പോൾ ആളുകൾ പറഞ്ഞു പറഞ്ഞ് റഹ്മാൻ എന്ന് തന്നെ ആൾക്കാർ വിളിക്കാറുണ്ട്. അബ്ദുറഹ്മാൻ എന്നായിരിക്കും പേര്, റഹ്മാൻ എന്ന് വിളിക്കും, അബ്ദുറഹ്മാൻ എന്നാണ് വിളിക്കേണ്ടത്. പക്ഷെ അബ്ദുല്ലാഹ് എന്ന പേര് ഒരാൾ ചുരുക്കോ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഒരു മുസ്ലിമിന്റെ വായന്ന് ഒരിക്കലും അത് വരില്ല. ഈ നാമം പരിപൂർണമായ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ്. ആ നാമം മറ്റൊരാൾക്കും അർഹതപ്പെട്ട നാമമല്ല, ഇത് ഈ നാമത്തിന്റെ ചില പ്രത്യേകതകൾ മാത്രമാണ്. അവസാനമായി സഹോദരങ്ങളെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമം, ആ നാമങ്ങളിൽ ഏറ്റവും മഹത്തരമായ നാമമാണ് അല്ലാഹ് എന്ന നാമം എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദിക്റുകളിൽ എവിടെയും അല്ലാഹ് എന്ന നാമം ഒറ്റക്കൊരു ദിക്റായി സ്ഥിരപ്പെട്ടിട്ടില്ല. ആളുകൾക്കിടയിൽ പിഴച്ച കക്ഷികളായ തസവ്വുഫിന്റെ ആളുകൾ, സൂഫി ചിന്താഗതി തലക്ക് പിടിച്ചവർ അവരുടെ മജ്ലിസുകളിൽ ചെന്നാൽ ചിലപ്പോൾ അല്ലാഹ് 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 ഇങ്ങനെ ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അത് ഇസ്ലാമിൽ ഇല്ലാത്ത ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പേര് ഈ രൂപത്തിൽ പറയുക എന്നത് ഖുർആനിലില്ല, സുന്നത്തിലില്ല, ഷൈത്താൻമാർ ദീനിൽ കടത്തിക്കൂട്ടിയ ബിദ്അത്തുകളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. ചിലപ്പോൾ ഇങ്ങനെയുള്ള സദസ്സുകളിൽ ചെന്നാൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നത് അല്ലാഹ് എന്ന് കേൾക്കില്ല, പിന്നെന്ത് എന്നായിരിക്കും. ഇത് തമാശയായി പറഞ്ഞതല്ല, ഇങ്ങനെ സംഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. വേറെ ചില ഇടങ്ങളിൽ അത് അവർ അവരെന്നെ പഠിപ്പിക്കുന്നതാണ്, ഞാൻ ചൊല്ലാൻ വേണ്ടി എന്നായിരിക്കും. ഇത് അല്ലാഹുവിന്റെ ദീനിനെ അതിൽ കടത്തിക്കൂട്ടുന്ന കടുത്ത അപരാധങ്ങളിൽ പെട്ടതാണ്. അല്ലാഹുവിന്റെ നാമം ഈ രൂപത്തിൽ ഉച്ചരിക്കുക എന്നത് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല, ഒരിക്കൽ പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ദിക്റിൽ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹ് അല്ലാഹ് റബ്ബി ലാ ഉശ്രിക്കു ബിഹി അഹദ. അതിൽ പോലും അല്ലാഹ് എന്ന നാമം പറഞ്ഞ് അവിടെ വെറുതിരിക്കാനല്ല, പിന്നെ അല്ലാഹ് അല്ലാഹ് റബ്ബി, അല്ലാഹു എന്റെ റബ്ബാണ്, ലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. എന്തെങ്കിലും ആർക്കെങ്കിലും ശകുനം നോക്കിയിട്ടോ മറ്റോ എന്തെങ്കിലും ശകുനത്തിന്റെ എന്തെങ്കിലും ബാധിച്ചാൽ ഉടനെ പറയേണ്ട പ്രാർത്ഥനകളിൽ പെട്ടതാണ്. അതുപോലെ ദുഃഖങ്ങൾ ഉണ്ടായാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ, ബുദ്ധിമുട്ടുകൾ ബാധിച്ചാൽ, സങ്കടം ബാധിച്ചാൽ എങ്ങനെ മുന്നിലേക്ക് പോകുന്ന അറിയാതെ നിൽക്കുന്ന സമയത്ത് പറയാവുന്ന പ്രാർത്ഥനകളിൽ പെട്ടതാണ്, അല്ലാഹ് അല്ലാഹ് റബ്ബി ലാ ഉശ്രിക്കു ബിഹി അഹദ. എന്നാൽ അല്ലാഹ് എന്ന മാത്രം പറച്ചിൽ ദിക്റായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. ബിദഅത്തുകാരായ ആളുകൾ ഈ രൂപത്തിൽ അതിനെ വികൃതമാക്കിയിട്ടുണ്ട് എങ്കിൽ മറ്റു ചിലരിൽ കടന്നു വന്നിട്ടുള്ള, അവരറിയാതെ വന്നുപോയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് അല്ലാഹ് എന്ന ഈ നാമം. പ്രത്യേകിച്ചൊരു ദിക്റും ഇല്ലാതെ ഒറ്റക്ക് പറയാനല്ല, കശേരം ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹ് എനിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലും നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു, കയറ്റം കയറിയാൽ അല്ലാഹു അക്ബർ അല്ലാഹ് എന്നാണോ, അല്ല അല്ലാഹു അക്ബർ, താറ്റേക്ക് ഇറങ്ങിയാൽ സുബ്ഹാനല്ലാഹ്, ഒട്ടകം ഒന്ന് കാല് തന്നിയപ്പോൾ ഒരാൾ പറഞ്ഞു തഈസ ശൈത്താൻ, ശൈത്താൻ നശിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖുൽ ദാലിക, നീ അങ്ങനെ പറയരുത്, നീ അങ്ങനെ പറഞ്ഞാൽ പിശാചു വലുതാകും, അവനൊരു കെട്ടിടത്തിന്റെ ഉയരത്തിലേക്കാകും. എന്നാൽ നീ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ
ഷെയ്ത്താൻ അവനൊരു ഈച്ചയുടെ വലുപ്പത്തിലേക്കാണ്. ബിസ്മില്ലാ.
ഒരു പ്രയാസമുണ്ടായാൽ, ദേഷ്യം പിടിച്ചാൽ,
അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം. രണ്ടാളുകൾ ഇങ്ങനെ ദേഷ്യം പിടിച്ച് ഒരാളെ മുഖമൊക്കെ ചോദിച്ചിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ പറഞ്ഞു, എനിക്കൊരു വാക്കറിയാം.
രണ്ടിനും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം, ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കാൻ, എനിക്കൊരു വാക്കറിയാം.
അവൻ അത് പറഞ്ഞാൽ അവൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ അടുക്കൽ നിന്നില്ലാതെയാണ്.
അപ്പൊ അടുത്തിരിക്കുന്ന സഹാബി ചോദിച്ചു, എന്താ നബി അത്?
അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം.
ഇയാൾ അങ്ങോട്ട് പോയത് പറഞ്ഞു കൊടുത്തു. ദേഷ്യം പിടിച്ചിങ്ങനെ തുള്ളി നിൽക്കുന്ന മനുഷ്യനോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കത് ഷെയ്ത്താൻ ബാധിച്ചതായിട്ടാണ് വിചാരിക്കുന്നത്.
അയാളത് പറഞ്ഞില്ല, ദേഷ്യം പിടിച്ചാലുള്ള വാക്കാണ്.
അപ്പോൾ അള്ളാഹ് എന്ന വാക്ക് അങ്ങനെ ഒറ്റക്ക് പറയാന്നുള്ളത് ദിഖറുകളിൽ എവിടെയും കാണുന്നില്ല. മറിച്ച് ഈ രൂപത്തിൽ നിങ്ങൾക്ക് ആ വാക്കുകൾ ഒരു ദിഖറായി മാറ്റാം. പ്രയാസം അനുഭവിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ, അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും കണ്ടാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികളിൽ ചിലർ, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്കിതാ മുശ്രിക്കുകൾക്കുള്ളത് പോലെ ഒരു മരം ആരാധിക്കാൻ വേണ്ടി തരണം എന്ന് പറഞ്ഞപ്പോ നബി എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. പറഞ്ഞ റിവായത്തിൽ അല്ലാഹു അക്ബർ, ഇന്ന ഹസ്സുനൻ. ഇത് തന്നെയാണ് മുൻകാലക്കാരുടെ ചര്യ. അല്ലേ, അള്ളാഹുന്റെ തലകേയില്ല, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഏത് കാര്യത്തിൽ, ഏത് സന്ദർഭത്തിൽ ആ വാക്കുണ്ട്? നല്ല ഒരു കാര്യം ഒരാളത്ത് കണ്ടാൽ ബാറക്കല്ലാഹ്. ഇങ്ങനെ ഏതു സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമം ഉച്ചരിക്കാനും അല്ലാഹുവിന്റെ പേര് അതുമായി ബന്ധപ്പെട്ട് നിൽക്കാനും ഇബാദത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കുവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ല അല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.